നമുക്ക് ഇന്ന് പകൽകാലം ഈ ആരാധനാ ഹാളിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് വളരെ ചുരുക്കം പേരായിട്ട് ഇവിടെയായിരിക്കാനും നമ്മുടെ സഭയിലുള്ള നമ്മുടെ ആത്മീയ കുടുംബങ്ങൾ സഹോദരങ്ങൾ അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും സമർപ്പിക്കുവാനും കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് പകൽകാലവും ദൈവത്തിൻ്റെ വചനത്തിലൂടെ വീണ്ടും ചില ചിന്തകൾ കൂടെ ഉൾക്കൊള്ളുവാനും ആ വചനത്തിന് അനുസരണമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതം ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ലോകത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽകാലത്തെ വചനധ്യാനത്തിനായി ഒരു വചനം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 22:54. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിഞ്ചെന്നു. ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ വായിച്ച അങ്ങയുടെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഗദ്യമായിട്ട് സംസാരിക്കണം. ഈ വചനത്തിൽ അങ്ങ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ ഞങ്ങളെ ഗ്രഹിപ്പിക്കണം. അങ്ങയുടെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത ദിവസങ്ങളിലെ ക്രിസ്തീയ ജീവിതത്തിന് അത് പ്രയോജനമായി മാറുവാൻ, ആശ്വാസമായി മാറുവാൻ, വിശുദ്ധിയിൽ നടകൊള്ളുവാൻ, അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിനെ ഒരുക്കി നിർത്തുവാൻ ഈ വചന ചിന്തകൾ കാരണമാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എളിയവനെയും കർത്താവിൻ്റെ ദാസന്മാരായ ഞങ്ങളെ ഒരുമിച്ച് വിശുദ്ധന്മാരോട് ചേർന്ന് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കും. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ. ഈ പ്രത്യേക മീഡിയയിലൂടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ആത്മീയ ആരാധനയിൽ സംബന്ധിക്കുന്ന കേരള പെന്തിക്കോസ്റ്റൽ ചർച്ച് ടൊറോണ്ടോ സഭയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. അപ്പോൾ തന്നെ വ്യത്യസ്ത മേഖലകളിൽ ഈ ആരാധനയെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ പറയുന്നു. 2013 മുതൽ ഈ ദൈവസഭയിൽ എനിക്ക് നല്ല ആത്മീയ ബന്ധമുണ്ട്. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 7 വർഷങ്ങളായി അവർ ഈ സഭയുടെ അംഗങ്ങളായി കർത്താവിനെ ആരാധിച്ചും സ്നേഹിച്ചും മുൻപോട്ട് പോകുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ സജി മാത്തൻ വളരെ പ്രാർത്ഥനയോടുകൂടി സഭയെ പരിപാലിക്കുന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊരു സന്ദർശകനാണ്. അപ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ച ആത്മീയ ശുശ്രൂഷകൾ ദൈവസഭയുടെയും കർത്തൃദാസിൻ്റെയും താല്പര്യം അനുസരിച്ച് ഞാനിവിടെ വരുമ്പോഴൊക്കെ ഒരു പങ്കാളിത്തം വഹിക്കാറുണ്ട്. അത് സകല വിശുദ്ധന്മാരുടെയും ആശ്വാസത്തിനും സന്തോഷത്തിനും കാരണമായി തീരട്ടെ എന്ന് തുടർമാനം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മത്തായി സുവിശേഷത്തിലും ഞാൻ ഈ വായിച്ച വേദവാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകളാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വായിച്ച വേദവാക്യം 3 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 22:54 അവർ അവനെ പിടിച്ച് മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിഞ്ചെന്നു. മത്തായി സുവിശേഷം 26:58 എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതൻ്റെ അരമനയോളം ചെന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അകലം വിട്ട് പിഞ്ചെന്നെന്നും മത്തായി സുവിശേഷത്തിൽ ദൂരവേ പിഞ്ചെന്നു എന്നും മർക്കോസിൻ്റെ സുവിശേഷം 14:54 പത്രോസ് മഹാപുരോഹിതൻ്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ചു. അപ്പോൾ ഈ മൂന്ന് സുവിശേഷകന്മാരും ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇംഗ്ലീഷിലെ പദമാണ് ഡിസ്റ്റൻസ്. Having arrested him, they led him away and brought him to the house of the high priest. But Peter was following at a distance. Again we can read Gospel of Matthew chapter 26 verse 58. But Peter was following him at a distance as far as the courtyard of the high priest. Gospel of Mark chapter 14 verse 54. Peter had followed him at a distance right into the courtyard of the high priest. അപ്പോൾ ഇംഗ്ലീഷിലെല്ലാം ഡിസ്റ്റൻസ് എന്നാണ് വായിക്കുന്നത്. ഈ 2020 മനുഷ്യൻ മറന്നു പോകാൻ സാധ്യതയില്ലാത്ത മൂന്ന് പദങ്ങളാണ് കീപ്പ് ഡിസ്റ്റൻസ്, മറ്റൊന്ന് ക്വാറന്റൈൻ, മറ്റൊന്ന് ഐസൊലേറ്റഡ്. ഇതാരും മറന്നു പോകത്തില്ലെന്ന എൻ്റെ ചിന്ത. എനിക്ക് തോന്നുന്നേ ഇംഗ്ലീഷ് അറിയാൻ മേലാത്തവർ പോലും ഡിസ്റ്റൻസ് എന്നുള്ള പദം കാണാതെ പഠിച്ചിട്ടുണ്ടായിരിക്കും. വിദ്യാഭ്യാസമില്ലാത്തൊരു മനുഷ്യനോട് ചോദിച്ചാലും അവനിപ്പോൾ കാണാപ്പാഠം പറയുന്ന ഒരു പദമാണ് കീപ് ഡിസ്റ്റൻസ്. ഇൻവിസിബിളായിട്ടുള്ള ഒരു അണുവിനെ പേടിച്ച് 6 feet അല്ലേ മോനെ, 6 feet ഡിസ്റ്റൻസിൽ നിൽക്കണം. അത് ഫിസിക്കലി. ഈ പ്രാർത്ഥനാലയത്തിൽ ഞാൻ നേരത്തെയൊക്കെ വരുമ്പോൾ നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനും നമ്മുടെ സജിപാഷൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കുന്നേ. സൊ വി ആർ ടു ഒബേ ദ പ്രോട്ടോകോൾ. ഗവൺമെൻറ് വെച്ചിരിക്കുന്ന, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോവുകയാണ്. ഇല്ലെങ്കിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഫൈനുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോളർ പോകാതിരിക്കാൻ വി ആർ ടു കീപ് ഡിസ്റ്റൻസ് ഫിസിക്കലി. അതെല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ അത് ശ്രദ്ധിക്കുകയും വേണം. ഞാൻ പറഞ്ഞു വരുന്നത് ഡിസ്റ്റൻസ് എന്നുള്ള പദപ്രയോഗം 2020 ഏറ്റവും പേരെടുത്ത പദപ്രയോഗമാണ്. വളരെ പേരിതിനുണ്ട്. ഞാൻ ഇന്ന് പകൽകാലം ഈ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി പറയാൻ പോകുന്നത് ഡോണ്ട് ഡിസ്റ്റൻസ് യുവേഴ്സെൽഫ് ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്ന് ആരും ഡിസ്റ്റൻസ് ആകരുത് എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ഇപ്പോൾ നാം ഫിസിക്കൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിൻ്റെ കാരണം കാണപ്പെടാത്ത ഈ അണു കൊറോണ വൈറസ് COVID-19 നമ്മളെയോ നമ്മുടെ കുഞ്ഞുങ്ങളെയോ അറിഞ്ഞോ അറിയാതെയോ അകത്ത് പ്രവേശിക്കാതിരിക്കാൻ നാം പലതും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഡിസീസ് വരാതിരിക്കാൻ വേണ്ടിയാ. പക്ഷെ ദൈവിക വിഷയങ്ങളിൽ ഉപദേശങ്ങൾ, ആത്മീയ പ്രബോധനങ്ങൾ, ആത്മീയ ആരാധനകൾ, പ്രാർത്ഥനകൾ, ഇതിലൊന്നും വിദൂരത ഒരു ക്രിസ്തുവിശ്വാസി ചെയ്യുവാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരാധന മുടക്കുന്നില്ല, വിശുദ്ധ സഭായോഗം മുടക്കുന്നില്ല. നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടിരുന്നും പ്രാർത്ഥനാലയങ്ങളിൽ ആ ക്രമീകരണങ്ങൾ അനുസരിച്ചും നാം കർത്താവിനെ പാടിയും ആരാധിച്ചും സ്നേഹിച്ചും മുൻപോട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ മത്തായി സുവിശേഷം 26 അധ്യായത്തിൽ നിന്നാണ് ചില ചിന്തകൾ ഇതുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടുകൂടെ അവൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും ആരിക്കാൻ ദൈവത്തിന് സ്തോത്രം. ഈ 3 സുവിശേഷങ്ങളിലും ഈ കാര്യം പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും മത്തായി സുവിശേഷം 26 അധ്യായത്തിലെ ചില കാര്യങ്ങളാണ് ദൈവം എന്നെ പഠിപ്പിച്ച ചില ദൂതുകൾ ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഗോസ്പൽ ഓഫ് മാത്യൂസ് 26, 27, 28 ഈ 3 അധ്യായങ്ങൾ ഒരു വേദപുസ്തക പഠന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു വർഷം പഠിച്ചാലും തീരുന്നതല്ല. ഈ അധ്യായങ്ങളിൽ നിങ്ങൾ എവിടെ കയറിപ്പോയാലും ധാരാളം സന്ദേശങ്ങൾ നമുക്ക് ക്രമപ്പെടുത്തുവാനും പ്രസംഗിക്കുവാനും പറ്റും. അത്ര വലിയ സബ്ജക്റ്റാണ്. ഞാൻ അതിനൊന്ന് സംക്ഷിപ്തമായി ഓർപ്പിക്കാം. 26 അധ്യായം യേശു ക്രിസ്തുവിനെ ആരാധിപ്പാനായി ശിക്ഷഗണങ്ങളും ഒരു സ്ത്രീയും മുൻപോട്ട് വന്ന ഒരു വിഷയമുണ്ട്. 26 ആദ്യ ഭാഗങ്ങളിലെ വിഷയം അതാണ്. ഒരു സ്ത്രീ മുൻപോട്ട് വന്ന് വെങ്കൽഭരണി പൊട്ടിച്ച് പരിമള തൈലം യേശുവിൻ്റെ തലയിൽ ഒഴിക്കുന്നു. ക്രിസ്തു ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ കയ്യിലുള്ളത് ക്രിസ്തുവിന് കൊടുക്കാൻ പറ്റുകയുള്ളൂ. യേശു ക്രിസ്തു ജനിച്ചപ്പോഴേ അവൻ രാജാവാണെന്ന് ഉൾക്കൊണ്ടവൻ നിക്ഷേപപാത്രങ്ങളെ തുറന്നിരിക്കും. ആരാധനയ്ക്ക് യോഗ്യൻ യേശുവാണെന്ന് മനസ്സിലാക്കിയ വിശുദ്ധന്മാർ വെങ്കൽ ഭരണി പൊട്ടിച്ചിരിക്കും. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഞാൻ ആത്മീയ ദൂത് പറയട്ടെ, രാജാവുള്ളടുത്ത് രാജകോലാഹലം ഉണ്ടാകുന്നത് യേശു ക്രിസ്തു രാജാവാണെന്ന് അനുഭവിക്കുന്നവർ മാത്രമേ അവനെ ആരാധിക്കാനും സ്തുതിക്കാനും പറ്റുകയുള്ളൂ. ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ വെങ്കൽ ഭരണി പൊട്ടിച്ച് യേശുവിൻ്റെ തലയിൽ ഒഴിക്കാൻ പറ്റുകയുള്ളൂ, അവനെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. തുടർന്ന് ഗോസ്പൽ ഓഫ് മാത്യൂസ് 26:2 ഞാൻ പറയാം. ഞാൻ എൻ്റെ ചിന്തയിലേട്ട് കടക്കാൻ വേണ്ടിയാണ് അത്രയും കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് പുതിയ നിയമസഭ അനുഷ്ഠിക്കുന്ന കർത്തൃമേശ ആദ്യമായിട്ട് കർത്താവ് സ്ഥാപിച്ച നിമിഷങ്ങളാണ്. ഇപ്രകാരമാണ് വായിക്കുന്നത്. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ച, കർത്താവിൻ്റെ മരണത്തോട് പങ്കാളികളായി തീർന്ന, സ്നാനപ്പെട്ട പുതുക്കത്തിൽ നടക്കുന്ന കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാർ ആരാധനയ്ക്ക് കൂടി വരുമ്പോൾ അനുഷ്ഠിക്കുന്ന കർത്തൃമേശ ഈ മത്തായി സുവിശേഷത്തിൽ കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. സ്തോത്രം. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം തുറന്നു വായിക്കുന്നത്, അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. കർത്താവിനെ ആരാധിക്കുന്നവർ, കർത്തൃമേശ അനുഭവിച്ചവർ, അടുത്തത് സ്തോത്രം പാടി ഒലിവ് മലയ്ക്ക് പോയി. ഇതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. കൈയടിച്ച് പാടുന്നതും ആരാധിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും നമ്മൾ മനസ്സ് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എന്നറിയപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കർത്താവിൻ്റെ മേശ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമുക്ക് സ്തോത്രം പാടി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ 26, 27, 28 അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ അതിനുശേഷം സംഭവിക്കുന്ന വലിയ വലിയ ആപൽഘട്ടങ്ങൾ, പ്രതിസന്ധികൾ, സ്തോത്രം, ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത വ്യതകൾ, സ്തോത്രം, കഷ്ടപ്പാടുകൾ എല്ലാം തുടർന്നുള്ള അധ്യായങ്ങളിലാണ്. ഞാൻ എന്താ പറഞ്ഞു വരുന്നറിയാമോ? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അവനെ ആരാധിക്കുന്നത് മാത്രമല്ല, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അപ്പം നുറുക്കുന്നതും പാനപാത്രം അനുഭവിക്കുന്നതും മാത്രമല്ല, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സ്തോത്രം പാടി മുൻപോട്ട് പോകുന്നതല്ല, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ മുൻപിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തു പോകാനും കൂടിയുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അധ്യായങ്ങളിലാണ് ദൈവസഭയ്ക്ക് ലഭിച്ച ഗ്രേറ്റ് കമ്മീഷൻ, ഇവാഞ്ചലൈസേഷൻ. ഈ അധ്യായത്തിലാണ് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഈ അധ്യായത്തിലാണ് കർത്താവിനോട് ചേർന്ന് നടക്കേണ്ടത്. എന്നാൽ ഞാനിവിടെ വായിച്ച വേദവാക്യം ഇതിൽ മൂന്നിലും പത്രോസ് ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിരുന്നു അവർക്ക്. യേശു അപ്പമെടുത്ത് ദൈവത്തെ വാഴ്ത്തി ഈ അപ്പം നുറുക്കിയതിൻ്റെ മർമ്മം, ഈ പാനപാത്രമെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി അതിൻ്റെ മർമ്മം പ്രായോഗിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനെ അകലം വിട്ട് പിഞ്ചെന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരമാണ് വായിക്കുന്നത്. എൻ്റെ സമയത്തിൻ്റെ കുറവ് കൊണ്ടല്ല ഞാൻ പറയുന്നില്ല. മത്തായി സുവിശേഷം 26:56 എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. അവനെ വിട്ട് ഓടിപ്പോയി. കർത്താവ് സഹിക്കാൻ പോകുന്ന വ്യത, തന്റെ ക്രൂശുമരണം, തന്നെ ഉപദ്രവിക്കുന്ന അനുഭവങ്ങൾ, ഇത് കർത്താവ് വ്യാഖ്യാനിച്ചപ്പോൾ പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് കർത്താവ് ഇത് അവർക്ക് വെളിപ്പെടുത്തിയപ്പോൾ ഹീ ബിക്കം എലോൺ, അവനേകനായി തീർന്നു. പാട്ടുപാടിയവരെ കാണുന്നില്ല. ഭരണി പൊട്ടിച്ചവരെ കാണുന്നില്ല. യേശുവിനെ ഹെരോദ രാജാവിന്റെ കോർട്ട്യാർഡിൽ ചോദ്യം ചെയ്യുമ്പോൾ ഇവരാരും യേശുവിന്റെ അടുത്തില്ല. ഹല്ലേലൂയ. ഞാൻ പഠിച്ചൊരു സത്യം പറയാം. പ്രതിസന്ധികൾ കണ്ടപ്പോഴേ പ്രശ്നങ്ങൾ കണ്ടപ്പോഴേ ഫിസിക്കൽ ഡിസ്റ്റൻസ് മാത്രമല്ല അവർ ചെയ്തത്, മനസ്സുകൊണ്ടകന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് രണ്ടു വിധത്തിൽ ദൈവമായിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് ചെയ്ത് മുൻപോട്ട് പോകാം. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് ദൈവത്തെ വിട്ടുപോകാം. ഞാനിവിടെ ആരാധിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് കർത്താവുമായിട്ട് അകന്നു പോകാം. ഒരാരാധനയിൽ ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവൻ്റെ അടുക്കൽ ഇരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നീ നിന്റെ ദൈവമായിരിക്കുന്ന കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും കൂടെ സ്നേഹിക്കണം. പുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് ഇപ്രകാരമുണ്ട്, ഈ ജനം അധരം കൊണ്ടെന്നെ പാടുന്നു, അധരം കൊണ്ടെന്നെ സ്തുതിക്കുന്നു, ഹൃദയം കൊണ്ട് ഡിസ്റ്റൻസ് ആകുന്നു. പുതിയ നിയമസഭയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ട് ഡിസ്റ്റൻസ് നിങ്ങൾ നിർത്താതെ അവനോട് ചേർന്നവനെ ആരാധിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇനി എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് പത്രോസിന് ഈ ഡിസ്റ്റൻസ് പോകാൻ കാരണം? അതിനകത്തൊരു പ്രബോധനം ഞാൻ പറയാം. ഈ സ്തോത്രം പാടിയേച്ച് യേശു കർത്താവ് ഒലിവുമലയിലേക്ക് പോയി. ഒലിവുമലയിലേക്ക് ചെന്നിട്ട് ഈ ശിഷ്യന്മാരോട് കർത്താവ് സഹിക്കാൻ പോകുന്ന വ്യഥകൾ കർത്താവിനറിയാം. ഞാനിനി ക്രൂശിക്കപ്പെടാൻ പോകുക, ഞാനൊരു വ്യഥയിലൂടെ കടന്നു പോകുവാൻ പോകുകയെന്ന് യേശു കർത്താവിന് നല്ലവണ്ണം അറിയാം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്നോടുകൂടെ ഒരു നാഴിക പ്രാർത്ഥിപ്പാൻ നിങ്ങൾ മുഴങ്കാൽ മടക്കണം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഉണർന്നു പ്രാർത്ഥിക്കുക. ആ പരീക്ഷ എന്താണ്? അവിടെ തന്നെ പറയുന്നുണ്ട്, ആത്മാവ് ഒരുക്കമുള്ളത് ജഡം ബലഹീനമാണ്. യേശു കർത്താവിൻ്റെ ജഡശരീരം ബലഹീനമാക്കപ്പെട്ടു ആ നിമിഷത്തിൽ. ആത്മാവ് ഒരുക്കമാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, പക്ഷെ ജഡം ബലഹീനമായിരിക്കുന്നു. അതുകൊണ്ട് ഈ ജഡം ബലഹീനമായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നു പ്രാർത്ഥിക്കണം. പക്ഷേ യേശു കർത്താവ് കുറച്ച് മാറി ദൈവത്തിൻ്റെ ഹിതമേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് മടങ്ങി വന്നപ്പോൾ ഇവർ നല്ല ഉറക്കുവാ. അവിടെ തൊട്ട് തെറ്റാൻ തുടങ്ങി. ഞാൻ ആ പോയിന്റിലേക്ക് വരാൻ പോകുന്നേ. എന്നതിന് ശേഷമാണ് ഡിസ്റ്റൻസ് എന്ന മനോഭാവം വന്നത്. ഒരാത്മീയ മർമ്മം ഞാൻ പറയാൻ പോകുക. കേരള പെന്തക്കോസ്റ്റൽ ചർച്ച് കർത്താവിൻ്റെ ദാസൻ എന്ന് ഓർപ്പിക്കുന്നതനുസരിച്ച് 5 മാസങ്ങൾ കഴിഞ്ഞു. രാത്രിയിലെ ചില സമയങ്ങളിൽ ദൈവസഭ എന്നും പ്രാർത്ഥനയിലാണ് അവരവരുടെ ഭവനങ്ങളിൽ. ഈ വചനം നിങ്ങൾ അതിൻ്റെ വിലയ്ക്കെടുത്തു. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം, നമ്മുടെ ആത്മാവ് എപ്പോഴും ഒരുക്കുമാ മക്കളെ. നോ, ദാറ്റ്സ് റൈറ്റ്. എന്നാൽ നാം ഒരു സത്യം മനസ്സിലാക്കണം, ജഡം ബലഹീനമാ. അതുകൊണ്ട് പ്രാർത്ഥിച്ചേ പറ്റൂ. എന്നാൽ ക്രിസ്തു ശിഷ്യന് സംഭവിച്ച ദോഷം, അവരുറങ്ങിപ്പോയി. ആ ഉറങ്ങിപ്പോയ സമയം മുതൽ മനസ്സ് ഡിസ്റ്റൻസ് ആകുവാൻ തുടങ്ങി. ഈ ദിവസങ്ങളിലായി നീ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ദൈവത്തോട് സംസാരിക്കാതിരുന്നാൽ, ദൈവവചന ധ്യാനത്തിലൂടെ ദൈവമായി സംസാരിക്കാതിരുന്നാൽ, There is a chance. ഈ ലോകത്തിൽ ചാൻസുകൾ കിടക്കുക കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾ കോളേജുകളിൽ പോകുമ്പോൾ, നമ്മുടെ സഹോദരങ്ങൾ ഡ്യൂട്ടിയിൽ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, ദുഷ്ടൻ നോക്കിയിരിക്കുക, നിന്നെ ഡിസ്റ്റൻസിൽ കൊണ്ടുപോകാൻ ക്രിസ്തുവായിട്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വേദപുസ്തകം ധ്യാനിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഞാൻ ആത്മാവിൽ നിന്നുകൊണ്ട് പകൽകാലം പറയട്ടെ, ഈ ആത്മീയ പ്രക്രിയ നാം ചെയ്യാതിരുന്നാൽ വഷളത്വമേറിയ ലോകത്തിൽ അല്ലേലൂയ പത്രോസിന് സംഭവിച്ച കുറവുകൾ നമുക്കും സംഭവിക്കാം. പത്രോസ് കർത്താവിനോട് ചേർന്ന് നടന്നവരും കർത്താവിന്റെ അത്ഭുതങ്ങൾ കണ്ടവരും എല്ലാമായിട്ട് പോലും അവരുടെ ബലഹീനമായിരിക്കുന്ന ജഡത്തിൽ നിന്ന് ചിന്ത വന്നു, ഇനി കോട്ട്യാർഡിലേക്ക്, മഹാപുരോഹിതന്റെ കോട്ട്യാർഡിലോട്ട് ഞങ്ങളൊന്നുമില്ല. ക്രൂശുമരണം കേട്ടപ്പോഴേ ഈ ആശാമാര് പുറകോട്ട് പോയി. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കൊരുമിച്ച് പറയാൻ പറ്റുമോ, നീയുമായിട്ട് ഞാൻ അകന്ന് നിൽക്കത്തില്ല കർത്താവേ, അകലം വിട്ട് നിന്നെ പിൻചൊല്ലിയില്ല കർത്താവേ, ഞാൻ നിന്നോട് ചേർന്ന് നടക്കാം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യം, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അഴക്, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥം. സ്തോത്രം. യേശു കർത്താവ് നല്ലൊരു സത്യം അറിയ എന്താണെന്നറിയാം, ക്രിസ്തുവിന് അറിയാമായിരുന്നു, പക്ഷെ ശിഷ്യന്മാർക്ക് പിടുത്തം കിട്ടിയില്ല. എന്നെ ഇവർ ചോദ്യം ചെയ്യും, കോടതികളിൽ മാറ്റി മാറ്റി എന്നെ വിസ്തരിക്കും, അവരിൽ എന്നെ കുറവൊന്നും കണ്ടെത്തുകയുമില്ല, എന്റെ തലയിൽ മുൾക്കിരീടമടിക്കും, എന്റെ കാലുകളിൽ ആണികളടിക്കും, എന്റെ കൈകളിൽ ആണികളടിക്കും, എന്റെ വിലാപ്പുറം അവർ കീറി മുറിക്കും. ഈ പദ്ധതിയുമായിട്ടാണ് പുത്രൻ ഭൂമി വന്നത്. പിശാചിനുമല്ലോ അറിയാമോ ഇത്? റോമൻ ചക്രവർത്തിമാർക്കറിയാമോ? പിതാവായ ദൈവം യേശു കർത്താവിനെ ഈ മിഷനുമായിട്ട്, ഈ ദർശനമായിട്ട് ഭൂമിയിലായി കടന്നു വന്നത്. ദൈവത്തിന്റെ സഭയെ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവസഭയ്ക്കൊരു മിഷൻ ദൈവം തന്നിട്ടുണ്ട്. അത് പൂർത്തീകരിക്കാതെ ദൈവം തന്റെ പ്രവൃത്തി അവസാനിപ്പിക്കത്തില്ല. സ്തോത്രം. കർത്താവിന് മറ്റൊന്നും അറിയാം, ഇവരെന്നെ ക്രൂശിക്കും, കല്ലറയിൽ അടക്കം ചെയ്യും, റോമൻ ഇംപീരിയൽ മുദ്ര വയ്ക്കും, ഉരുട്ടിക്കളയാൻ മേലാത്ത കല്ലൊക്കെ കൊണ്ടുവയ്ക്കും. പക്ഷേ ക്രിസ്തുവിനകത്തൊരു സത്യമറിയാം, ഇവരെന്തെല്ലാം കൊണ്ടുവച്ചാലും ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വാത്സല്യ റിജോ ബ്രദർ ദൈവത്തിന്റെ വചനം സംസാരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, വീണ്ടെടുപ്പിന്റെ നാളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധന്മാരെ മുദ്രയിട്ടിരിക്കുന്നു. നമ്മളിൽ വ്യാപരിക്കുന്ന അഭിഷേകം ദൈവത്തിങ്കിൽ നിന്ന് ശക്തി പ്രാപിക്കുവാനും ബലം കൈവരിപ്പാനും സന്തോഷിപ്പാനും ആ അഭിഷേകം ഒടുവിലായി മണവാളനായിരിക്കുന്ന ക്രിസ്തുവായി മണവാട്ടിയായിരിക്കും ദൈവസഭ വേളികടിക്കുന്ന നാളുകൾ വരെ ഈ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. ഹല്ലേലൂയാ. യേശു കർത്താവിന് നല്ലവണ്ണം അറിയാം, എന്റെ ക്രൂശുമരണം വ്യഥയും ഈ ലോകത്തിന് ഞാൻ കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാ. എന്നാൽ ശിഷ്യന്മാർക്ക് ഈ മർമ്മം മനസ്സിലാകാൻ പറ്റാത്തത് കൊണ്ടാണ് അകലം വിട്ട് പിഞ്ചുന്നത്. നമ്മൾ അകലം വിട്ട് എപ്പോഴാ പിഞ്ചലെന്ന് അറിയാമോ? നിത്യതയെക്കുറിച്ച് കാഴ്ചപ്പാടില്ല, വീണ്ടും ജനിച്ചത് എന്തിനാണെന്ന് അറിയാൻ പാടില്ല, സ്നാനപ്പെട്ടു എന്തിനാറിയാൻ പാടില്ല, സ്വർഗത്തിൽ എനിക്കുള്ള അവകാശങ്ങളെ കുറിച്ച് അറിയാൻ പാടില്ല. ഇതറിയാൻ മേലാത്തവരെ ആലയത്തിൽ ചെന്നൊക്കെ പാട്ടൊക്കെ പാടും, പക്ഷെ മനസ്സ് ഡിസ്റ്റൻസ് ആയിരിക്കും. എന്നാൽ ആരുടെ മനസ്സ് ഡിസ്റ്റൻസ് ആകത്തില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ചവർ, കർത്താവിന്റെ ക്രൂശുമരണത്തോടെ ഗീഭവിച്ചവർ, കർത്താവിന്റെ കഷ്ടപ്പാടുകളെ ആരാധനയിൽ ഓർക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ദൈവദിനം ധ്യാനിക്കുന്നവർക്ക് അന്തരാത്മാവിലൊരു സത്യമറിയാം. ഹല്ലേലൂയാ. ഞാൻ നിത്യതയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഹല്ലേലൂയാ, ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് നടക്കും. Don't distance yourselves from God. ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഡിസ്റ്റൻസ് ആകരുത്. കൊറോണ വൈറസ് നമ്മളിൽ പ്രവേശിക്കാതിരിക്കാൻ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി സ്തോത്രം ഓരോ രാജ്യങ്ങളുടെയും പ്രോട്ടോകോൾ അനുസരിച്ച് ഷോപ്പിങ്ങിന് പോകുമ്പോൾ, റെസ്റ്റോറൻറ്റുകളിൽ പോകുമ്പോൾ, നാം സ്തോത്രം പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ, വി ഹാവ് ടു കീപ് ഡിസ്റ്റൻസ് ഫോർ അവർ സേഫ്റ്റി. അങ്ങനെയെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ച് കർത്താവേ, നീയുമായി ഞാൻ ഒരിക്കലും ഡിസ്റ്റൻസിൽ പോകത്തില്ല, ഞാൻ ചേർന്ന് നടക്കാൻ ദൈവത്തിന് സ്തോത്രം. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കട്ടെ. എടുത്ത് വായിക്കാൻ സമയമില്ല. ഈ ആഴ്ചയിൽ നാം പ്രാർത്ഥിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ, സമർപ്പിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പത്രോസ് അകലം വിട്ടു പോയതിന്റെ കാരണം പ്രാർത്ഥനയ്ക്കെടുക്കേണ്ട സമയം ഉറങ്ങിപ്പോയി. അകലം വിട്ടു പോയതിന്റെ കാരണം സ്തോത്രം. യേശു പറഞ്ഞ വാക്തത്വങ്ങൾ പ്രതിസന്ധികളിൽ അവരുടെ ഉള്ളത്തിൽ സ്വീകരിക്കാൻ പറ്റാതെ പോയി. പത്രോസിന്റെ തീരുമാനം എത്ര വലുതായിരുന്നു അറിയാമോ? എല്ലാവരും നിങ്ങളിടറിയാലും ഞാൻ ഒരു നാളും ഇടർത്തില്ല. അതീക്ഷ്ണതയുടെ കാലഘട്ടം. അകലം വിട്ടുപോയപ്പോൾ പത്രോസ് പറയുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന്, തിരിയുന്നില്ല. രണ്ട്, അറിയുന്നില്ല. മൂന്ന്, തള്ളി പറയുക. വിശദീകരിക്കേണ്ട ചിന്തകളാണിതൊക്കെ. ദൈവകൃപയിൽ നിന്നൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവർക്കുണ്ടല്ലോ, എത്ര പ്രസംഗിച്ചാലും തിരിയത്തില്ല, മനസ്സിലാകത്തില്ല. അവർക്ക് പ്രാകൃത മനുഷ്യൻ ദൈവോപദേശം കൈക്കൊള്ളുന്നില്ല. ആരാധനയും പ്രാർത്ഥനയും വചനപഠനവും ആത്മീയ ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ പോകും, അറിവില്ലാതെ പോകും. എന്നിട്ട് എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന അറിയാമോ? തള്ളിപ്പറച്ചിലിൽ കൊണ്ട് അവസാനിക്കും. പ്രൈസ് ഗാഡ്. ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും പത്രോസിന്റെ മാനസാന്തരപ്പെട്ടപ്പോൾ താൻ ചെയ്തൊരു കാര്യം കൂടെ പറയാം. That will make us to decision, take a decision. ഇരുപത്തിയാറിന്റെ 75. കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പത്രോസിന്റെ ജീവിതത്തിലെ കർത്താവിന്റെ ക്രൂശു മരണത്തിന് മുൻപ് തന്നെ കർത്താവ് പറഞ്ഞ വാക്കുകൾ താൻ പാലിക്കാതിരുന്നതുകൊണ്ട് അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. അതൊരു വലിയ പ്രഷ്യസ് ആയിട്ടുള്ള വലിയ വളരെ ആഴമേറിയ ഒരു ചിന്തയാ. ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ എന്റെ മനസ്സ് ഏകാഗ്രമാക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്, എന്റെ ജീവിതയാത്രയിൽ ഞാൻ നിന്നെ അകലം വിട്ട് പിൻചെല്ലുവാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ പത്രോസിനെ പോലെ ഞാൻ ഇന്ന് പകൽകാലം പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്നു. Forgive me, Lord. Forgive me, Lord. നമ്മുടെ കൂട്ടു സഹോദരങ്ങളുടെ എന്തെങ്കിലും മുറിപ്പെടുത്ത വാക്കുകൾ പറഞ്ഞിട്ട് കരയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഭാര്യാഭർത്തൃ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോൾ വാക്കുകൾ കൊണ്ട് മുറിയപ്പെടാം. ഭാര്യയോട് ക്ഷമ ചോദിക്കുക, ഭർത്താവിനോട് ക്ഷമ ചോദിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ മുറിപ്പെട്ട വാക്കുകൾ പറയും, പക്ഷേ നിങ്ങൾ അവരോട് ക്ഷമ ചോദിക്കുക. കരയുന്നൊരു മനോഭാവം ക്രിസ്തീയ ജീവിതത്തിന്റെ അന്ത്യം വരെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ. യോശുവയുടെ ജീവിതത്തിൽ തന്നോടൊപ്പം യാത്ര ചെയ്ത പലരും വിഗ്രഹാരാധനയിലേക്കും അശേര പ്രതിഷ്ഠകളെ സ്തോത്രം കൊണ്ടു നടന്നു പോയപ്പോൾ യോശുവ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം സംഭവിച്ചാലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ വാത്സല്യ കുടുംബമേ, ഈ തീരുമാനമെടുക്കൂ. എന്തെല്ലാം വന്നോട്ടെ കർത്താവേ, എൻ്റെ ജോലി പോയിക്കോട്ടെ, പ്രശ്നങ്ങൾ വന്നോട്ടെ, സാലറികളൊന്നും കിട്ടാതിരുന്നോട്ടെ, പ്രൈസ് ദി ലോർഡ്, രോഗപ്രതിസന്ധികളൊക്കെ വന്നോട്ടെ, ബട്ട് ഐ എം ഗോയിങ് ടു ടേക്ക് എ ഡിസിഷൻ, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. അതായിരിക്കട്ടെ നമ്മുടെ താല്പര്യം. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ലക്ഷക്കണക്കിന് ജനങ്ങൾ മരുഭൂമിയിലാണ്, കൊണ്ടു നടക്കാൻ പ്രയാസമാ. മോശ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ആ ദൈവത്തിന് അംഗീകാരമായി, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ അയക്കരുതേ. ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ നിന്റെ സാന്നിധ്യം എൻ്റെ പ്രവൃത്തികളുടെ മുൻപാകെ പോകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 91 സങ്കീർത്തനം 14 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. വാത്സല്യ സഹോദരങ്ങളെ, ദൈവസഭയെ, ഈ മീഡിയയിലൂടെ ഈ സന്ദേശം കേൾക്കുന്നവരെ, യോശുവയെ പോലെ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. മോശയെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ച കർത്താവ് അങ്ങുമായി ഞാൻ ഡിസ്റ്റൻസ് കൊണ്ടുപോകത്തില്ല, നിന്നോട് പറ്റിയിരിക്കാം. അവൻ വിടുവിപ്പാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്കാലം ഞാൻ ഒന്നും കൂടി ഓർപ്പിക്കട്ടെ, ഡോണ്ട് ഡിസ്റ്റൻസ് യുവർ സെൽഫ് ഫ്രം ഗാഡ്. മേ ഗോഡ് ബ്ലസ് യു. ഈ ആത്മീയ ചിന്തകളിലൂടെ ദൈവസഭയെ, വിശുദ്ധന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ.